Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ ഈത്തിലെ ആരാധനക്രമം അനുസരിച്ച് പള്ളിക്കൂതാശ കാലം രണ്ടാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12 അധ്യായം 1-13 വരെ വാക്യങ്ങൾ.
അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. ഫരീസയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുജനന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തന്റെ ആട് സാബത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ സാബത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈനീട്ടുക. അവൻ കൈനീട്ടി, ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി.
ഒത്തിരി നിലകളുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു അഭ്യാസി താഴേക്ക് ചാടുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അയാളോടപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു, താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും സംഭ്രമാത്മകമായ നിമിഷം ഏതായിരുന്നു എന്ന്. അയാൾ മറുപടി പറഞ്ഞു, ഞാനൊരിക്കൽ 110 നിലകളുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. നിലത്ത് പതിക്കാൻ പോകുന്നതിന് മുൻപ് പെട്ടെന്ന് ശ്രദ്ധിച്ചു. എന്താണെന്നോ, ഒരു ചെറിയ ബോർഡ്, പുല്ലിൽ ചവിട്ടരുത് എന്ന്. ഞാൻ തകർന്നു പോയി ചങ്ങാതി, തകർന്നു പോയി. പുല്ലിൽ ചവിട്ടരുതെന്ന്. ജീവിത സാഹചര്യങ്ങളിൽ അർത്ഥശൂന്യമായ കാര്യങ്ങളെ ഓർത്ത് നാം തത്രപ്പെടുകയും അവയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നില്ലേ? പൊള്ളയായ ആചാരങ്ങൾ എത്രമാത്രം മൃതവും ജീർണവുമായി മാറാമെന്നതിൻ്റെ ഉയർന്ന സാധ്യതയാണ് ഇന്നത്തെ സുവിശേഷഭാഗം നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത്. ഒരു തൊഴിലിലും ഏർപ്പെട്ടുകൂടാ എന്നുള്ളതാണ് സാബത്ത് നിയമം. സാബത്ത് എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം തന്നെ വിരാമമിടുക എന്നാണ്. ടു സീസ്, ടു ഡെസിസ്റ്റ്. 6 ദിവസം പണിയെടുത്തുകൊള്ളൂ, പിന്നെ 7ാം ദിവസം വിശ്രമിക്കണം. 10 കൽപ്പനയേക്കാൾ പഴക്കമുണ്ട് ഈ ആചാരത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 7ാം ദിവസം ദൈവം വിശ്രമിച്ചെന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയെപ്പറ്റി പരാമർശിക്കുന്ന ഭാഗത്ത് വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ സാബത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കതിർമണി പൊട്ടിച്ചു, ജോലി ചെയ്തു എന്നതാണ് സാബത്ത് ലംഘനമാണ് ഇവിടെ പ്രശ്നം. വളരെ അതിശയോക്തി കലർന്ന സാബത്ത് അനുഷ്ഠാനമാണ് ക്രിസ്തുവിനെ അലോസരപ്പെടുത്തുന്നത്. വയലിലൂടെ നടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പൊട്ടിച്ചെടുത്തത്, ഏതാനും കതിർമണികൾ പൊട്ടിച്ചെടുത്തത് കൊയ്ത്തും, പിന്നെ കൈവെള്ളയിലിട്ട് അവ തിരുമ്മിയത് മെതിയും, ഉമികളയാൻ വേണ്ടി ഊതിപ്പാറിച്ചത് പാറ്റലും, ആഹരിച്ചത് പാചകം ചെയ്യലുമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഫരീസയർ പറയുന്ന സാബത്ത് ലംഘനം, പൊള്ളയായൊരു ദുശാഠ്യം. ഇങ്ങനെ നിരർത്ഥകരായി ഗൗരവത്തോടെ ജീവിതത്തിൽ പെരുമാറുന്ന മനുഷ്യരെക്കാൾ അപഹാസ്യരായിട്ട് മറ്റാരും ഉണ്ടാവില്ല ഭൂമിയിൽ. ഇവരെയാണ് ഈച്ചകളെ അരിച്ചു മാറ്റുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നവർ എന്ന് സുവിശേഷത്തിൽ ക്രിസ്തു വിശേഷിപ്പിച്ചിട്ട് മാറി നിന്ന് പുഞ്ചിരിച്ചത്. എല്ലാ വിധികളുടെയും മാനദണ്ഡം മനുഷ്യനായിരിക്കണം എന്നൊരു സ്വതന്ത്ര പ്രഖ്യാപനം ക്രിസ്തുവിൻ്റെ സാബത്ത് വിചാരങ്ങളിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല എന്ന മൊഴികളിലെ ആഴം എന്തൊരു സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്കും എനിക്കും നൽകുന്നത്, സമ്മാനിക്കുന്നത്. മനുഷ്യൻ്റെ ശിരസ് ഉയർത്തിപ്പിടിക്കുന്നതാണ് സദാചാരം എന്ന് പറയുന്നത്. അവൻ്റെ ശിരസ് കുനിയാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവനെ നിസാരനാക്കി തള്ളി മാറ്റുന്ന അല്ലെങ്കിൽ അവനെ ചെറുതാക്കുന്ന എന്തും അതിന് എന്ത് ദൈവീക പരിവേഷം നൽകിയാലും അനാചാരം തന്നെയാണ് എന്നത് ക്രിസ്തുവിൻ്റെ പാഠമാണ്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ഹോസയാ പ്രവാചകന്റെ വാക്കുകളും ഇവിടെ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ എന്തിനാണ് മനുഷ്യരിൽ നിന്ന് അകന്നു പോകുന്നത്, എന്തിനാണ് അവൻ മനുഷ്യരിൽ നിന്ന് മുഖം തിരിക്കുന്നത് എന്ന ചോദ്യം ഇവിടെയേറെ പ്രസക്തമാണ്. സാമാന്യം ദീർഘമായ ക്രിസ്തുവിൻ്റെ നാൾവഴി പുസ്തകത്തിൽ ഒരേ ഒരിടത്ത് മാത്രമേ ദേവാലയ ശുശ്രൂഷയിൽ അവിടുന്ന് നേതൃത്വം വഹിക്കുന്നതായിട്ട് നാം കാണുന്നുള്ളൂ അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്നുള്ളൂ. അത് നസ്രത്തിലെ സിനഗോഗിൽ വെച്ചായിരുന്നെന്ന് നമുക്കറിയാം. ബാക്കിയുള്ളതൊക്കെ മനുഷ്യരെ കേന്ദ്രീകരിച്ചുള്ള സാമൂഹ്യ പരിസരങ്ങളിലെ അവിടുത്തെ പുതിയ ആരാധനക്രമങ്ങളായിരുന്നു അല്ലെങ്കിൽ പ്രവർത്തനങ്ങളായിരുന്നു. പിന്നെ സമൂഹത്തിലെ ദുരാചാരങ്ങൾ കണ്ട് മനം നൊന്ത രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് ഓർമ്മയില്ലേ? ഈ ജപങ്ങളും ഭജനകളും അവസാനിപ്പിക്കേണ്ട നേരമായി. നിന്റെ ദൈവം ശ്രീകോവിൽ വിട്ടു പോയിരിക്കുന്നു. ഇതാ അവിടുന്ന് പാടം കിളയ്ക്കുന്നവരിലേക്കും പാറ പൊട്ടിക്കുന്നവരിലേക്കും പാവങ്ങളിലേക്കും പടി ചവിട്ടി പോയിരിക്കുന്നു എന്ന്. അങ്ങനെ അതിരു കാണാത്ത ഭൂമികയിലേക്ക് സാബത്തിനെ പ്രതിഷ്ഠിച്ചു മാറ്റിയ ക്രിസ്തു നിയമത്തിന്റെ വള്ളിയോ പുള്ളിയോ ലംഘിക്കുന്നില്ല. താൻ നിയമങ്ങൾ ലംഘിക്കുകയല്ല മറിച്ച് പൂർത്തീകരിക്കുകയാണ് ചെയ്തത് എന്നവിടുന്ന് ആവർത്തിച്ചു പറയുന്നതിൻ്റെ പൊരുളെന്താണ്? പൂർണിമ എന്ന വാക്കിന് സ്നേഹപൂർണിമ എന്നാണ് അർത്ഥം. സ്നേഹമാണ് എല്ലാറ്റിൻ്റെയും ആത്മാവ്. നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. സ്നേഹം നിലയ്ക്കുമ്പോൾ പിന്നെ നിയമങ്ങളുടെ അക്ഷരങ്ങൾ മൃതമായിത്തീരുന്നു. ഏതിനെയും അതിൻ്റെ ഉറവിടങ്ങളിലേക്കും ആദിശുദ്ധിയിലേക്കും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവനാണ് ക്രിസ്തു. അതിനാൽ അലസമായി നാം തള്ളി നീക്കുന്ന ഞായറുകളിൽ പോലും ക്രിസ്തുവിൻ്റെ സാബത്ത് ചിന്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ സാബത്താചരണങ്ങളിൽ കുറേയെങ്കിലും നന്മയുടെ അടരുകൾ ഉണ്ടാവണം അല്ലെങ്കിൽ നാം കണ്ടെത്തണം. ആദ്യമായിട്ട് ആരാധനയുടെ ഒരു ദിവസമായിരിക്കട്ടെ സാബത്ത് ഞായറാഴ്ച. ദൈവവുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു ദിവസം. ആഴ്ചയിലെ 6 ദിവസങ്ങളും നാം പലതരം ജോലികളിൽ നാട്ടുരാജാക്കന്മാർക്ക് അടിമവേല ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഈ ദിവസം ദൈവത്തിനുള്ള ഒരു ദിവസമായിട്ട് മാറ്റിവയ്ക്കാം. ഇതെൻ്റെ കപ്പമായിരിക്കട്ടെ, ദൈവത്തിനുള്ള കപ്പമായിരിക്കട്ടെ. ഇനി കൂട്ടായ്മയുടെ ഒരു ദിവസമായിരിക്കട്ടെ സാബത്ത് ഈ ഞായറാചരണം. വ്യക്തിത്വവും ഗോത്രബോധവും കണ്ടെത്തുവാനും നിലനിർത്തുവാനുമുള്ള ചില ഒത്തുചേരലുകൾ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്, ചിലപ്പോൾ അനിവാര്യമാണ്. അത് നല്ലതാണ്. ഏതു ദേശത്തായിരുന്നാലും യഹൂദ വംശജർ അവരുടെ ഗുണപരമായ സംഘബോധം നിലനിർത്താൻ വേണ്ടി സാബത്ത് ആചരണം ഉപയോഗപ്പെടുത്തിയിരുന്നു. പിന്നെ വിശ്രമിക്കാനുള്ളൊരു ദിവസം കൂടിയാണ് സാബത്ത് ഞായർ. അലസതയുടെ പര്യായമല്ല സാബത്ത്. ജോലി കിട്ടിയിട്ട് വേണമെന്ന് ലീവ് എടുക്കാനെന്ന് പറയുന്നത് പോലെയല്ലത്. വിശേഷപ്പെട്ട ശ്രമമാണ് വിശ്രമം. ജീവിതായോധനത്തിൻ്റെ പോരാട്ടങ്ങൾക്കിടയിൽ കെട്ടുപോയേക്കാവുന്ന ചൈതന്യത്തെ അങ്ങനെയാണ് പുനരാവിഷ്കരിക്കേണ്ടത്. യഹൂദർ നമുക്കറിയാം അവരെല്ലാം ചരിത്രത്തിൽ അടിമകളായിരുന്നെന്ന്. അതിനാൽ വിശ്രമത്തിൻ്റെ മാധുര്യം അവർക്കറിയാം. അതുകൊണ്ടാണ് കൃഷി ചെയ്യുന്ന മണ്ണിന് പോലും അവർ വിശ്രമം നിഷേധിക്കുന്നില്ല, വിശ്രമം കൽപ്പിച്ചിരുന്നു എന്ന്. ഇനി വിമോചനത്തിൻ്റെ ദിവസം കൂടിയാണ് സാബത്ത് ഞായർ. എല്ലാ നുഖങ്ങളും എടുത്തു മാറ്റപ്പെടണം. ശിരസുയർത്തി നടക്കേണ്ട മനുഷ്യർ കുനിഞ്ഞും കൂടിയും ഇഴഞ്ഞും നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഏത് ഇടങ്ങളിലുമുള്ള വിമോചന പ്രക്രിയയിൽ നാം പങ്കുചേരേണ്ടതാണ്. സാബത്തിൻ്റെ വകഭേദമായ ജൂബിലി വർഷത്തിൽ 7-ാം വർഷത്തിൽ യാതൊരു ഉടമ്പടിയോ ഉപാധിയോ ഇല്ലാതെ യഹൂദ നിയമപ്രകാരം അടിമകൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു എന്ന വസ്തുത നാം അനുസ്മരിക്കേണ്ടതാണ്. പിന്നെ നന്മ ചെയ്യാനുള്ളൊരു ദിവസമാണ് സാബത്ത്. സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് ശരിയെന്ന് ക്രിസ്തു ചോദിക്കുന്നുണ്ട്. കരങ്ങൾ ശുഷ്കിച്ചു പോയ മനുഷ്യന് ക്രിസ്തു ആരോഗ്യവും അതുവഴി തൊഴിലും അന്നവും വീണ്ടെടുത്തു നൽകിയത് സാബത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു എന്ന് നാം മറന്നു പോകരുത്. ഇവിടെ നന്മയെന്ന് പറയുന്നത് പരാർത്ഥതയാണ്, പരമാർത്ഥതയാണ്. നന്മയുടെ കൊയ്ത്തുകാലമാവണം സാബത്ത്. നന്മയിൽ വിശ്രമമില്ല. എന്റെ പിതാവ് ഒരിക്കലും വിശ്രമിക്കുന്നില്ലെന്ന് ക്രിസ്തു പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ വിശ്രമത്തിന്റെ കഥ ക്രിസ്തു ഇവിടെ പുനരാവിഷ്കരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. ക്രിസ്തുവിന്റെ സഭ ഈ ലോകത്ത് ഔദാര്യത്തോടെ നീതി പുലർത്തണമെന്നത് പാപ്പ ഫ്രാൻസിസിന്റെ ദർശനവും വീക്ഷണവുമാണ്. അത് ദൈവിക നീതിയിലും കാരുണ്യത്തിലും അധിഷ്ഠിതമാണെന്ന് എവാഞ്ചേലിയി ഗൗദിയും സുവിശേഷ സന്തോഷം എന്ന തന്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ പാപ്പ ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നുണ്ട്. ആത്മാക്കളുടെ രക്ഷയാണ്, മനുഷ്യരക്ഷയാണ് സഭയുടെ അജപാലന ശുശ്രൂഷയുടെ പരമമായ ലക്ഷ്യമെന്ന് പാപ്പ ആവർത്തിച്ചു പ്രഖ്യാപിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും കാരുണ്യവും നീതിയുമാണ് കാലികമായി പാപ്പ പ്രഖ്യാപിക്കുന്നതും അതുവഴി സഭയെ നവീകരിക്കാൻ പരിശ്രമിക്കുന്നതും. പാപ്പ ഫ്രാൻസിസിൻ്റെ ഈ നിയോഗത്തിനായി, ഈ സഭാ നവീകരണ നിയോഗത്തിനായി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ സുവിശേഷ ചിന്തകൾ ഉപസംഹരിക്കാം.
നീതി സൂര്യനാമേകദൈവമേ പരമകാരുണ്യമേ, മരണമില്ലാത്തൊരേകദൈവമേ വചനസാന്നിധ്യമേ. ലോകപാപങ്ങളാകെ നീ സ്വയം ക്രൂശിലേറ്റുവാങ്ങി, പൂർണമോചനം മർത്യനേകുവാൻ ജീവയാഗമായി നീ ദിവ്യയാഗമായി.
നീതി സൂര്യനാമേകദൈവമേ പരമ പാപങ്ങളാകെ നീ സ്വയം ക്രൂശിലേറ്റുവാങ്ങി, പൂർണമോചനം മർത്യ നീക്കുവാൻ ജീവയാഗമായി നീ ദിവ്യയാഗമായി.
ഈ ഗാനം ആലപിച്ചത് കെ ജി മാർക്കോസും സിസിലിയുമാണ്. ഗാനരചന ലിസി സ്റ്റീഫൻ, സംഗീതം സണ്ണി സ്റ്റീഫൻ.
സ്നേഹത്തിൻ നവ്യമായൊരു പാഠമേകി നീ, ജീവൻ വിലയായി നൽകിയത് പൂർത്തിയാക്കി നീ.
സഹനം വഴിയായി രക്ഷ സാധ്യമാക്കി പൂവിൽ, സ്നേഹം ബോധ്യമാക്കി നമ്മിൽ.
നീതി സൂര്യനാമേകദൈവമേ പരമകാരുണ്യമേ, മരണമില്ലാത്തൊരേകദൈവമേ വചന സാന്നിധ്യമേ. ലോകപാപങ്ങളാകെ നീ സ്വയം ക്രൂശിലേറ്റുവാങ്ങി, പൂർണമോചനം മർത്യനേകുവാൻ ജീവയാഗമായി നീ ദിവ്യയാഗമായി.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സീറോ മലബാർ ഈതിലെ ആരാധന ക്രമം അനുസരിച്ചുള്ള പള്ളിക്കൂദാശ കാലം രണ്ടാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.